അപ്പൊ അഞ്ച് ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഷുറൂത്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകൾ, നമസ്കാരത്തിന്റെ നിബന്ധനകൾ. ഷർത്തിന്റെ ജംആണ് ഷുറൂത്ത്. ഖാല റഹ്മഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൗലാണ്, അദ്ദർസു സാദിസ്, ആറാമത്തെ ദർസ്, ആറാമത്തെ പാഠം ഷുറൂത്തു സ്വലാ, നമസ്കാരത്തിന്റെ ഷർത്തുകളാണ്. ഷുറൂത്തു സ്വലാത്തി വഹിയ തിസ്അ, നമസ്കാരത്തിന്റെ ഷർത്തുകൾ 9 എണ്ണമാണ്. ഇത് പഠിച്ചു വെക്കണം, നമ്മൾ മനസ്സിലുണ്ടാവും നമ്മളൊക്കെ വലിയ ആൾക്കാരാണെന്നുള്ളത്. പക്ഷെ നിസ്കാരത്തിന്റെ ഷർത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കണ്ണുക്ക് വെക്കും അല്ലെ. 10-50 കൊല്ലം ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചിട്ട് നമസ്കാരത്തിന്റെ ഷർത്ത് പോലും മനസ്സിലാക്കാതെ ഒരാൾ മരണപ്പെട്ടു പോലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. 9 എണ്ണമാണ് നമസ്കാരത്തിന്റെ ഷർത്തുകൾ. അലിസ്ലാം വൽ അഖൽ വ തമീസ് വ റഫ്ഉൽ ഹദസ് വ ഇസാലത്തുൻ നജാസ വ സതറുൽ ഔറ വ ദുഖൂലുൽ വഖ്ത് വ ഇസ്തിഖ്ബാലുൽ ഖിബല വ നിയ്യ. 9 എണ്ണം. അപ്പൊ അത് പഠിച്ചു വെച്ചോ. ഒന്ന് ഇസ്ലാം എന്താണെന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 2, അഖിൽ. അഖിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബുദ്ധി ഉണ്ടായിരിക്കണം. തമ്മീസ് എന്ന് പറഞ്ഞാൽ വകതിരിവെത്തുക. വറഫുൽ ഹദസ് എന്ന് പറഞ്ഞാൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമായിരിക്കുക, നജസിൽ നിന്ന് ശുദ്ധമായിരിക്കണം. അവിടെ വലിയ ശുദ്ധി ചെറിയ ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. വൈസാലത്തു നജാസ, നജസ് നീക്കം ചെയ്യണം. ഇസാലത്താറ നീക്കം ചെയ്യുക, നജസിൽ നിന്ന് വൃത്തിയാക്കല്. വസത്തുറുൽ ഔറ, ഔറത്ത് മറക്കല്. സത്തുറാറിനെ മറക്കുക, ഔറത്ത് മറക്കല്, നഗ്നത മറക്കല്. ദുഹൂലുൽ വക്തി, സമയം ആകല്. ദുഹൂല് പ്രവേശിക്കല്, വക്ത് സമയം. വസ്തിഖ്ബാലുൽ ഖിബലത്തി, ഖിബിലക്ക് തിരിയല്. ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. അതൊക്കെ അതിന്റെ ഷർത്തുകളാണ്. വന്നിയ, നിയത്ത്, ഇതെന്താന്നുള്ളത് ഓരോന്നും വിശദീകരിക്കേണ്ട. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയെന്ന് ചോദിച്ചാൽ 9 എണ്ണമാണ്. അതിന്റെ വിശദീകരണം നോക്കൂ. ഇനി ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിള്ളയുടെ അതിന്റെ ഷർഹ്. അസ്സലാത്തു ഹിയ അഅലമു അർക്കാൻ ഇസ്ലാം ബഅദ ഷഹാദതൈൻ, രണ്ട് ഷഹാദത്തുകൾക്ക് ശേഷം ഇസ്ലാമിന്റെ റുക്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. നിസ്കാരം സംശയമല്ലല്ലോ. രണ്ട് ഷഹാദത്തുകൾക്ക് ശേഷം അല്ലെ, ഒന്ന് ഷഹാദത്ത്, ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ ഒന്ന് ഷഹാദത്ത്, രണ്ട് നമസ്കാരമാണ്. വഹമ്മു ഉമൂരിൽ അബ്ദി, ഒരടിമയുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ഫമൻ ഹാഫദ അലൈഹ വ ഹഫിലഹ ഹഫല ദീനഹു, ആരാ നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചോ അവൻ തന്റെ ദീനിനെ സംരക്ഷിച്ചിരിക്കുന്നു. അവൻ നിസ്കാരത്തെ ആരെ കാത്തു സൂക്ഷിച്ചോ അവനാണ് ദീനിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. വമൻ ലയ്യഅഹ കാനലിമ സിവാഹ മിൻ അമലിഹി അശദ്ദ ഇലാഹ, ആര് നമസ്കാരത്തെ ഒഴിവാക്കിയോ അവനവന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഒഴിവാക്കുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കണ്ടാവില്ല, നമസ്കാരമാണ് അടിസ്ഥാനം. വഹിയ ഉമൂദുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തൂണാണത്. ഖബൂലി സായിരിൽ അഅമാലി മൗഖൂഫുൻ അലാ ഖബൂലി സ്വലാത്തി, ഒരാളുടെ മറ്റുള്ള അമലുകൾ പോലും സ്വീകരിക്കപ്പെടുന്നത് നമസ്കാരം സ്വീകരിക്ക, അവന്റെ നമസ്കാരം ഉണ്ടോല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ടായിരിക്കും. അപ്പൊ അവന്റെ മറ്റുള്ള അമലുകൾ പോലും സ്വീകരിക്കപ്പെടുന്നത് നമസ്കാരത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഫൈദാ റുദ്ദത്ത് റുദ്ദത്ത് അലൈഹി സായിറുൽ അഅമാൽ, അവന്റെ നമസ്കാരം തള്ളപ്പെട്ടാൽ അവന്റെ ബാക്കിയുള്ള അമലുകളും തള്ളപ്പെടും. ഇതാണ് നമസ്കാരത്തിന്റെ പ്രത്യേകത. അപ്പൊ ബാക്കിയുള്ള അമലുകൾ പോലും എന്തിനടിസ്ഥാനമാക്കിയാണ്? അവന്റെ നമസ്കാരത്തെ അടിസ്ഥാനമാക്കിയാണ്. നമസ്കാരം സ്വീകരിക്കപ്പെട്ടാൽ, നമസ്കാരം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള അമലുകളും സ്വീകരിക്കപ്പെടും, നമസ്കാരമില്ലെങ്കിൽ ബാക്കിയുള്ള അമലുകളും തള്ളപ്പെടും. വഹിയ അവൽ ഫുറൂദുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഫറദുകളിൽ ഒന്നാമത്തതാണത്. വഹിയ ആഖിറുമാ യുഫ്ഖദു മിന ദീനി, ദീനിൽ അവസാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഏതായിരിക്കും? നമസ്കാരമായിരിക്കും. വലാ യസ്തഖീമു ദീനുൽ മുസ്ലിം വലാ തസ്ലുഹു അഅ്മാലുഹു, ഒരാളുടെ ദീന് നേരെയാവില്ല, ഒരാളുടെ അമലുകൾ നേരെയാവില്ല. വലാ യഅ്തദിൽ സുലൂക്കുഹു ഫി ശുഊനി ദീനിഹി വ ദുനിയാഹു, ഒരാളുടെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യങ്ങൾ ശരിയാവില്ല. ഹത്ത യുഖീമ ഹാദീ സ്വല, ഈ നിസ്കാരം നിലനിർത്തുന്നത് വരെ. അലാ വജീഹി അൽ മശ്റൂഇ അഖീദത്തൻ വ ഇബാദത്തൻ, അത് ശറഅ് കൽപ്പിക്കപ്പെട്ടതുപോലെ അത് നിർവഹിക്കുന്നത് വരെ എന്താണ്? അവന്റെ ദീന് ശരിയാവില്ല, അവന്റെ ഒന്നും ശരിയാവില്ല, അവന്റെ അഅമാലുകൾ ശരിയാവില്ല. മുത്താസ്യൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നു, എങ്ങനെ പഠിപ്പിച്ചു തന്നു, അതേപോലെ നിസ്കാരം നിലനിർത്തുന്നത് വരെ ഒരാളുടെ ദീൻ തന്നെ ശരിയാവില്ല. വഇഖാമു സ്വലാത്തി ലാ ബുദ്ദ ഫീഹി മിൻ മുറാഅത്തി ലിശുറൂതിഹ വഅർക്കാനിഹ വവാജിബാത്തിഹ, നമസ്കാരം നിലനിർത്തുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന്റെ ഷർത്ത്, അർക്കാന്, വാജിബാത്തുകൾ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിസ്കാരത്തിന്റെ ഷുറൂത്തുകൾ, അതിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ. വ മുജാഹദത്തുൽ നഫ്സി അലാ തക്മീലിഹ വതത്മീമിഹ, അതേപോലെ തന്നെ അത് പരിപൂർണമായിട്ട് നിർവഹിക്കാൻ എന്ത് ചെയ്യണം? അവന്റെ മനസ്സിന് പരിശീലനം കൊടുക്കണം. വലിഹാദ ഔറദ റഹിമഹുല്ലാ ഹാദ ദർസ വ ദുറൂസൻ ബഅദഹു തതഅല്ലഖ ബി മസാഇലി മുതഅല്ലിഖതി ബി സലാത്തി, ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ദർസുകൾ ഇവിടെ കൊണ്ടുവന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഫദക്കറ ശുറൂത്ത് വൽ അർക്കാൻ വൽ വാജിബാത്ത് വ സുനൻ, ഈ കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം പ്രാധാന്യം എന്തിനുണ്ട്? നിസ്കാരത്തിനുണ്ട്. അപ്പൊ ഇസ്ലാം എന്താന്നുള്ളത് പറഞ്ഞു, ഈമാൻ എന്താന്നുള്ളത് വിശദീകരിച്ചു, ഇഹ്സാൻ എന്താന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ഇവിടെ വിശദീകരിക്കപ്പെടുന്ന നിസ്കാരത്തെ സംബന്ധിച്ചാണ്. അതിന്റെ ഷുറൂത്തുകളുണ്ട്, അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, സുനനുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ദർസി പാഠത്തിൽ അദ്ദേഹം കൊണ്ടുവന്നത്? മുആവനത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിന് സഹായകമാകണം. അല ഇഖാമി സ്വലാത്തി വ അദായിഹ കമായം ബഗി, അത് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അത് നിർവഹിക്കാനും അത് നിലനിർത്താനും ഒരു മുസ്ലിമിന് സഹായകമായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഷുറൂത്തുകളെ പറ്റി അതിന്റെ അർക്കാനുകളെ പറ്റിയൊക്കെ ഈ ദർസിൽ വിശദീകരിച്ചിരിക്കുന്നത്. ബിൽ മുഹാഫദത്തി അല ഷുറൂത്തി, ഷുറൂത്തുകൾക്ക് ഒക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കണം. വൽ അർക്കാൻ വൽ വാജിബാത്ത് അവൻ സമ്മ സുനൻ വൽ മുസ്തഹബാത്ത്, അപ്പൊ നിസ്കാരത്തിന്റെ മുസ്തഹബാത്തുകൾ, സുനനുകൾ, വാജിബാത്തുകൾ, അർക്കാനുകൾ, ഷുറൂത്തുകൾ, ഇതൊക്കെ അനുസരിച്ച് കൃത്യമായത് മുസ്ലിം നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ആറാമത്തെ ദർസിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. വഖദ്ദമൽ കലാമ അല ഷുറൂത്തി, ഷുറൂത്തിനെ സംബന്ധിച്ച് ഉള്ള സംസാരം നേരത്തെ വിശദീകരിച്ചു പോയിട്ടുണ്ട്. ലിയന്നഹ തസ്വീഖു സ്വലാത്ത, കാരണം നമസ്കാരത്തിന്റെ മുമ്പ് വരുന്നതാണ് ഇത് ഷുറൂത്തുകൾ എന്നുള്ളത്. വതകൂനു ബൈന യദൈഹ തഹയ്യു അല്ലഹ വസ്തിഅദാദൻ, ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതല്ല, മനസ്സിലാണ്ടല്ലോ. നമ്മൾ ഈ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് പറയുമ്പോൾ അത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, മനസ്സിലാകണ്ടല്ലോ. നിസ്കാരമല്ല, നിസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീർ മുതലാണ് ആരംഭിക്കുന്നത്, ഷുറൂത്തുകൾ അതിന്റെ പുറത്തുള്ളതാണ്, എന്നാണ് വ്യത്യാസം. നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് അത്. നിസ്കാരത്തിന്റെ മുമ്പ് എന്ത് ചെയ്യണം, നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ചില ഒരുക്കങ്ങളുണ്ട്, അതാണ് ഷുറൂത്തുകൾ. ആദ്യത് പറഞ്ഞു സമ്മത് അക്കറൽ അർക്കാൻ, പിന്നീട് അർക്കാനുകളെ പറ്റി പറഞ്ഞു. ലിയന്നഹ തുസാമിനു സ്വലാത്ത്, കാരണം അതിന്റെ നെടുന്തൂണാണ് ഇത്, നമസ്കാരത്തിന്റെ നെടുന്തൂണാണ് അർക്കാനുകൾ. വഖദ്ദമൽ അർക്കാന അലൽ വാജിബാത്തി, വാജിബാത്തുകൾ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അർക്കാനുകൾ മുമ്പ് പറഞ്ഞു. കാരണം ലിയന്നഹ ആക്കതു വഅലം, കാരണം അർക്കാനുകളാണെന്ത്, വാജിബാത്തുകളേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് അർക്കാനുകൾ. ഫൈന റുക്കിന തബുത്തുൽ സ്വലാത്ത ബിതർക്കിഹി, കാരണം റുക്കിന് എന്നുള്ളത് എന്താകും, റുക്കിന് ഒഴിവാക്കിയാൽ നിസ്കാരം തന്നെ ബാത്തിലാകും, മനസ്സിലാകണ്ടോ. അപ്പൊ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ മുന്നിലുള്ളതാണ്, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതല്ല. ഈ ഷർത്തും റുക്കിനും പിന്നെ ഷർത്തുകൾ അതാണ്. പിന്നെ റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താ, റുക്കിന് എന്നാൽ പറഞ്ഞാൽ റുക്കിന് ഒരാൾ ഒഴിവാക്കിയാൽ എന്താ, നിസ്കാരം തന്നെ ബാത്തിലായിരിക്കും. അപ്പൊ ഇതൊക്കെ ഏതാന്നുള്ളത് തിരിയണം. വാജിബ് ഏതാണ്, റുക്കിൻ ഏതാണ്, ഷർത്ത് എന്താണ്, മനസ്സിലാണ്ടല്ലോ. അപ്പൊ റുക്കിന് എന്താണ്, റുക്കിന് ഒഴിവാക്കിയാൽ നിസ്കാരം തന്നെ ബാത്തിലായിരിക്കും. അമൽ വാജിബ് ഇതാ തുരിക്ക, എന്നാൽ വാജിബ് ഒഴിവാക്കിയാലോ, ഫൈനഹു യുജ്വർ ബി സുജൂദി സഹ്വി, സഹവിന്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും, അത് സോൾവ് ചെയ്യാം. ഒരാൾ നിസ്കാരത്തിന്റെ വാജിബ് ഒഴിവാക്കിയാൽ എന്ത് ചെയ്താൽ മതി, അത് പരിഹരിക്കാം. അങ്ങനെ സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി, വാജിബാണ് ഒഴിവാക്കിയതെങ്കിൽ. അമ്മ റുക്കുനു ഫലാ യജ്ബുറുഹു ഷൈഉൻ ബല്ലാ ബുദ്ദാൻ യുതാബിഹി, എന്നാൽ റുക്കിന് ഒരാൾ ഒഴിവാക്കിയാലോ അത് പരിഹരിക്കാൻ പറ്റൂല, അതാണ് വ്യത്യാസം. നമ്മൾ ഇതിൽ പഠിച്ചു കണ്ടൊരു പോയിന്റ് എന്താ, എന്താണ് ഷർത്ത്. അതേപോലെ റുക്കിനും വാജിബും തമ്മിലുള്ള വ്യത്യാസം എന്താ, റുക്കിന് ഒഴിവാക്കിയാൽ അത് ബാത്തിലാണ്, സീരിയസ് ആണ് വിഷയം. എന്നാൽ വാജിബ് ഒരാൾ ഒഴിവാക്കിയാലോ അത് സോൾവ് ചെയ്യാം, എങ്ങനെ, സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. എന്നാൽ വലവ് തറക്ക റുക്കിനൻ, ഒരാൾ റുക്കിനാണ് ഒഴിവാക്കിയതെങ്കിൽ, വസജദ സജദതൈനി ഫി ആഖിരി സ്വലാത്തിഹി, എന്നിട്ട് അയാളെ റുക്കിന് ഒഴിവാക്കി, അയാൾ നമസ്കാരത്തിന്റെ അവസാനത്തിൽ രണ്ട് സുജൂദ് ചെയ്തു, മിൻ അജലി തർക്കിഹി, ആ റുക്കിന് അയാൾ ഒഴിവാക്കിയത് കൊണ്ട് രണ്ട് സുജൂദ് ചെയ്താൽ ഫ സ്വലാത്തുഹു ബാത്തില, അതുകൊണ്ട് കാര്യമുണ്ടോ, നമസ്കാരം ബാത്തിലാണ്. അയാളെ റുക്കിന് ഒഴിവാക്കി, അയാൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ട് സുജൂദ് ചെയ്തു. നിസ്കാരം സ്വീകരിക്കുമല്ലേ, സ്വീകരിക്കുമല്ലേ, നിസ്കാരം തന്നെ ബാത്തിലാണ്. അപ്പൊ റുക്കിനും വാജിബും തമ്മിലുള്ള വ്യത്യാസം എന്താ, രണ്ടും നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ അത് നിസ്കാരത്തിന്റെ പുറത്താണ്, നിസ്കാരത്തിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ റുക്കിന് ഒരാൾ ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തില. എന്നാൽ വാജിബ് എന്ത് ചെയ്യാൻ പറ്റും, അതൊരാൾക്ക് പരിഹരിക്കാൻ പറ്റും, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം. ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ റുക്കിനും ഷർത്തും പറലൊക്കെ ഒന്നാന്നുള്ളത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാലും റുക്കിന് എന്ന് പറഞ്ഞാലും വാജിബ് പല ആളുകളും തെറ്റിദ്ധരിച്ചുള്ളത് വാജിബ് റുക്കിനും ഒന്നാണെന്നുള്ളത്. അപ്പൊ അജിന്റെ വാജിബുകളുണ്ട്, അജിന്റെ അർക്കാനുകളുണ്ട്. ഒരാൾ അജിന്റെ റുക്കിന് ഒഴിവാക്കിയാലോ, എത്ര ലക്ഷം കൊടുത്തിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോണു, അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോണു, അത് ഗൗരവമുള്ള വിഷയമാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഖാല റഹിമഹുല്ലാഹ് ഷുറൂത്തു സ്വലാത്ത്, ഇനി ഷെയ്ഖിന്റെ വാചകങ്ങൾ എടുത്ത് വിശദീകരിക്കാനുണ്ടോ. ഷെയ്ഖ് വിനോദിന്റെ നമ്മൾ ആദ്യം വായിച്ചത്, ഇനി ഓരോ പദങ്ങൾ വിശദീകരിക്കാം. ഷുറൂത്തു സ്വലാത്ത്, ഷെയ്ഖ് തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. എന്താണ് ഈ ഷുറൂത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഷർഹ് നോക്കോ. ഷെയ്ഖ് അബ്ദുറസാഖ് റഹിമഹുല്ലാഹ് പറയണം അതിന്റെ ഷർഹ്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം. വഷർത്തു കമാ അറഫഹുൽ ഉലമാഉ, ഷർത്തിന് ഉലമാക്കൾ തായരീഫ് നിർവചിച്ചത് എന്താണ്, ഹുവമാ യൽസമു മിൻ അദമിഹിൽ അദം വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദിൻ വല അദമുൽ ഇദാത്തിഹി, ഇതാണ് ഷർത്തിന്റെ നിർവചനം അല്ലെ. മാ യൽസമു മിൻ അദമിഹി അൽ അദം, അത് നിർബന്ധമാകുന്ന ഒന്നാണ്, അതില്ലെങ്കിൽ എന്താണ്, ആ ഷർത്തില്ലെങ്കിൽ അതുണ്ടാവില്ല. ഇനി ഷർത്ത് ഉണ്ടായി എന്ന് കരുതി എന്താണ്, മഷ്റൂത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. പിന്നെ ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, ഇത് ഷർത്തിന്റെ നിർവചനമാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ ഫിഖ്ഹിലെ ഇൻട്രസ്റ്റ് ഉള്ള ചർച്ചകളാണ്. ഇപ്പൊ പറഞ്ഞതെന്താ, ചിലപ്പോ ഇങ്ങനെ വായിച്ചാൽ ഒന്നും തിരിയില്ല. മാ എൽസമു മിൻ അദമി അലദം വലാ എൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൽ ഇദാതി, ഇതാണ് ഇപ്പൊ ഷർത്തിന്റെ നിർവചനം. അതായത് ഷർത്ത് ഉണ്ടെങ്കിലേ മഷ്റൂത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഷർത്ത് ഉണ്ടായി എന്ന് കരുതി എന്താ ഉണ്ടാകണമെന്നില്ല, മഷ്റൂത്ത് ഉണ്ടാകണമെന്നില്ല. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ മസല ഉദാഹരണം, അൽ വുദു ഷർത്തും മിൻ ഷുറൂത്തി സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടൊന്നാണ് ഇത് വുദു. അറിയാലോ നമസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് വുദു എടുക്കണം. എൽസമു മിൻ അദമിൽ വുദു ഈ അദമു സ്വലാത്തി വ അദമു സിഹത്തിഹ, ആ വുദു ഇല്ലെങ്കിലോ നമസ്കാരം സ്വയ്യാവോ, നിസ്കാരം സ്വീകരിക്കപ്പെടുമോ, അല്ല, അതാണ് പറഞ്ഞത്. നിസ്കാരത്തിന്റെ ഷർത്താണ് എന്ത്? വുദു എടുക്കുക എന്നുള്ളത്. വുദു ഇല്ലെങ്കിൽ നിസ്കാരം ഉണ്ടോ? നിസ്കാരമല്ല. അതാണ് പറഞ്ഞത്, അതാണ് ഷർത്തിന്റെ പ്രത്യേകത. ഷർത്തില്ലെങ്കിൽ അതില്ല, മറ്റതില്ല. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണ് വുദു എന്നുള്ളത്. വുദു ഇല്ലെങ്കിൽ നിസ്കാരമല്ല. അതാണ് പറഞ്ഞത്. ഏത്? മാ എൽസമു മീൻ അദമിഹി അൽ അദം. അപ്പൊ അവൻ സ്വല്ലാ ബിലാ വുദു. ഒരാൾ വുദു ഇല്ലാതെ നിസ്കരിച്ചു ഫലാ സ്വലാത്തലോ, അവൻ നിസ്കാരമല്ല. ഒരാൾ വുദു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരമല്ല. അതാണ് ഷർത്തിന്റെ പ്രത്യേകത. വലിഹാദ ഫി ഹദീസിൽ മുസീ സ്വലാത്തഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത ഒരാളുണ്ടല്ലോ, ആ ഹദീസിൽ അയാളോട് പറഞ്ഞു, ഇതാ കുംത ഇല സ്വലാത്തി ഫഅസ്ബിഹിൽ വുദു. നീ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വുദു പൂർണ്ണമായിട്ട് നിർവഹിക്കണം. ബുഖാരി മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. ഇത് ഹദീസാണ്. അപ്പോൾ ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു കൊടുക്കണം, നിസ്കാരത്തിന് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വുദു പൂർത്തിയാക്കിച്ചാണ്. ഇതാണ് അതിന്റെ തെളിവ്. ഫൽ വുദു യൽസമു മിൻ അദമിഹി അലദം. അപ്പോൾ വുദു എന്താക്കും? ആ നിസ്കാരത്തെ അല്ലാതാക്കും. വുദു ഇല്ലെങ്കിൽ നിസ്കാരമല്ല. വല യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ. ഇനി ഒരാൾ വുദു ചെയ്തു എന്ന് കരുതി അയാൾക്ക് നിസ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. മൻ തവല്ല, ഒരാൾ വുദു എടുത്തു. ലാ യൽസമു മിൻ വുജൂദിൽ വുദൂഇ വുജൂദുസ് സ്വലാ. ആ വുദു ഉണ്ടെന്ന് കരുതി അയാൾക്ക് നിസ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലാക്കിൻ യൽസമു മിൻ അദമിൽ വുദൂഇ അദമുസ് സ്വലാത്തി. എന്നാൽ വുദു ഇല്ലെങ്കിൽ നിസ്കാരമല്ല. ഇതാണ് വ്യത്യാസം. മനസ്സിലാകണ്ടോ? ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ വുദു ഇല്ലാതെ നിസ്കരിച്ചു, ഷർത്തിന്റെ പ്രത്യേകത തന്നെ പറയുന്നു, വുദു ഇല്ലെങ്കിൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. എന്നാൽ ഒരാൾ വുദു ചെയ്തു, അതുകൊണ്ട് അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോളന്നുണ്ടോ? ഇല്ല. അയാളുടെ നിസ്കാരം പാകത്തിലാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിസ്കാരം പാകത്തിലാണ്. അയാൾക്ക് വുദു ഉണ്ട്, വുദു ഉണ്ടെന്ന് കരുതി അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോളന്നില്ല. പക്ഷെ ഒരാൾക്ക് വുദു ഇല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ക്ലിയറായി. കാര്യമുണ്ടോ? ഇതാണ് ഷർത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് വുദു ഇല്ല, അയാളതെല്ലാം ക്ലിയറാണ്, നിസ്കാരത്തിന്റെ ബാക്കിയുള്ളതൊക്കെ ക്ലിയറാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഒരാൾക്ക് വുദു ഉണ്ട്, ആ പറഞ്ഞിട്ടുള്ള ഷർത്തുണ്ട്, ആ ഷർത്ത് ഉണ്ടായിക്കൊള്ളണം എന്ന് കരുതി ആ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോളന്നുണ്ടോ? ഇല്ല. ഒരാൾ വുദു എടുത്തു, അയാൾക്ക് വുദു ഉണ്ട്, സമയമാകുന്നതിന്റെ മുമ്പ് അയാൾ നിസ്കരിച്ചു. കാര്യമുണ്ടോ? ഇല്ല. ഇതേപോലെ അയാൾ വുദു എടുത്തിട്ടുണ്ട്, ആ വുദു ഉണ്ട് എന്ന് കരുതി നിസ്കാരം സ്വീകരിക്കപ്പെട്ടോളന്നില്ല. എന്നാൽ ഷർത്തില്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ടായിട്ടും അഭിഭൈത. എന്താണ് തമ്മിലെ വ്യത്യാസം? ഷർത്തിന്റെ പ്രാധാന്യതാണ്. അപ്പൊ അയാൾക്ക് വുദു ഉണ്ട്, അല്ലെങ്കിൽ അയാൾ നിസ്കാരം പാകത്തിലാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അയാൾക്ക് വുദു ഉണ്ട് എന്ന് കരുതി ഷർത്ത് ഉണ്ടെന്ന് കരുതി ആ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോളന്നുണ്ടോ? എന്നാൽ ബാക്കിയുള്ളതെല്ലാം ഓക്കെ, പക്ഷേ വുദു ചെയ്തിട്ടില്ല, ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നിസ്കാര കാര്യമുണ്ടോ? അല്ല. ഇതാണ് വ്യത്യാസം. ഇതാണ് പറഞ്ഞത്. ഇതാണ് ഷർത്ത്. മനസ്സിലായല്ലോ? അപ്പൊ വളരെ സംഗതി, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം. അപ്പൊ എന്താണ് ഷർത്ത് എന്നുള്ളത് പറഞ്ഞു. അഷർത്തുൽ അവ്വൽ. ഇനി അദ്ദേഹം ഓരോ ഷർത്തുകളെ വിശദീകരിക്കുകയാണ്. അൽ ഇസ്ലാം. ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞ ഏതാണ്? ഷെയ്ഖ് ഇബ്നു ബസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമ പറഞ്ഞത്. അതായത് മുസ്ലിം ആയിരിക്കണം. വദാലിക അന്ന വയർ മുസ്ലിം ബഹുൽ കാഫിർ. അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ കാഫിർ, അമലഹു ബാത്തിലുൻ, അവന്റെ അമൽ ബാത്തിലാണ്. വഹാവിത്തിന് വയർ മക്മൂൽ, അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല, കർമ്മങ്ങളൊക്കെ ബാത്തിലാണ്. തെളിവ് എന്താക്കാമാ? ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഒരാൾ എന്താണ് ഈമാനിനെ നിഷേധിച്ചാൽ, അയാൾ കാഫിറാണെങ്കിൽ അവന്റെ അമലുകളൊക്കെ എന്താണ്? ബാത്തിലായി പോയിരിക്കുന്നു. അയാൾ പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കും. നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, ഏത് കാര്യങ്ങളെങ്കിലും അങ്ങനെ തന്നെ. അല്ലേ, ദുനിയാവിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എന്താണ്? ഈമാന് തൗഹീദില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമല്ല. മൈദയിൽ ആയത്താണ്. വക്കമാ ഖാല സുബ്ഹാനഹു വതആല, അല്ലാഹു പറഞ്ഞതുപോലെ, മാ ഖാല മുശ്രിക്കിന യഅമുറു മസാജിദ അല്ലാഹി ശാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്രി ഉലൈക ഹബിതത് അഅമാലുഹും വഫിനാരിഹും ഖാലിദുൻ. ആയത്തൊക്കെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാനുള്ള അവകാശം അവർക്കില്ല. കാരണം എന്താണ്? അവർ കുഫ്ർ ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. കാരണം എന്താ? ഒരു കുഫ്ർ ചെയ്യുന്ന ആൾക്കാരാണ്, ഈമാനില്ല, അവർ നരകത്തിൽ ഖാലിദീങ്ങളായിരിക്കും. ഇതൊക്കെയാണ് ആയത്തുകളൊക്കെയാണ് അതിന്റെ തെളിവ്. മറ്റൊരാഴ്ച വലക്കത് ഓഹിയയിലേക്ക് വൈലല്ലദീന മിൻ ഖബ്ലിക ലൈന അശ്റക്ത ലഹബത്തുന്ന അമലക വലതകുനന്ന മിനൽ ഖാസിരീൻ. സുമർ 65-ാമത്തെ ആയത്ത്. അല്ലേ, നിനക്ക് വഹി നൽകിയിട്ടുണ്ട്, നിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി കൊടുത്തിട്ടുണ്ട്. എന്ത്? നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളൊക്കെ ഒളിഞ്ഞു പോകും, നീ നഷ്ടക്കാരിൽ വിട്ടുപോകും. അപ്പൊ ഈമാനില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കൂല. അപ്പൊ ഒന്നാമത്തെ ഷർത്ത് ഏതാണ്? നിസ്കാരത്തിന്റെ ഷുറൂത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് ഏതാണ്? മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്. ഫൽ കുഫ്ർ വശർക്ക് മുബത്തിലില്ലാമല്ല, കുഫറും ഷിർക്കും ഒരാളുടെ അമലുകളെ പൊലിച്ചു കളയും, ബാത്തിലാക്കി കളയും. പവിൻ ഷുറൂത്തി സ്വലാത്തി, അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ദുഹൂൽ ഫി ഹാദദ്ദീൻ, ഈ ദീനിൽ പ്രവേശിക്കുക എന്നുള്ളത്, മുസ്ലിം ആകുക എന്നുള്ളത്. വ ദുഹൂൽ ഫി ഹിന്ന വയക്കൂൻ ബിൻ നുത്തുക്കി ഷഹാദത്തൈൻ, ഒരാൾ മുസ്ലിം ആകൽ എങ്ങനെ? രണ്ട് ഷഹാദത്തുകൾ ഉച്ചരിച്ചു കൊണ്ടാണ്. മാൽ ഫഹ്മി മഅനാഹുമ ആ രണ്ട് ഷഹാദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്. വഅഖദിൽ അസ്മി അലാ തഹഖീഖിൽ മാ യദുല്ലാനി അലൈഹി, ആ രണ്ട് ഷഹാദത്തുകൾ എന്തിനാണോ പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ആ ആശയത്തെ അയാൾ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ രണ്ട് ഷഹാദത്തുകൾ ഉച്ചരിച്ചു കൊണ്ടാണ് ഒരാൾ മുസ്ലിമാകുന്നത്. അതെങ്ങനെയായിരിക്കണം? മീൻ തൗഹീദിൽ മുർസിൽ, അവിടെ മുർസിലാരാണ് അല്ലാണ്, തൗഹീദ് ഉണ്ടായിരിക്കണം. അപ്പൊ തജ്രീദിൽ മുതാബ ലിൽ മുർസൽ, അവിടെ മുർസലാരാണ്? പിന്നെ പ്രവാചകന്മാർ. ആ റസൂലിനോട് ഇത്തിവാണ്ടാണ്, അപ്പൊ തൗഹീദ് ഉണ്ടാണ്, ഇത്തിവാ ഉണ്ടാണ്. എന്നിട്ട് ആ രണ്ട് ഷഹാദത്തുകൾ അംഗീകരിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ ആശയം മനസ്സിലാക്കണം, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ഒരാൾ മുസ്ലിമായി, എന്നിട്ട് അയാൾ നിസ്കരിക്കാൻ തുടങ്ങണം. അങ്ങനെയുള്ള നിസ്കാരം മാത്രമേ സ്വീകരിക്കുള്ളൂ. നമുക്കറിയാം, ചില ആൾക്കാർ നോമ്പോൽക്കാണ്, ഒരു കാര്യമല്ല, ദുനിയാവിൽ കിട്ടുന്ന ഫായ്ദകൾ ഉണ്ടാവും, അതേപോലെ വേറെ എത്രയോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലേ, പക്ഷെ ഷിർക്കും കുഫർ അവരുടെ അമലുകളെ പൊളിച്ചു കളയും. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തത് പറഞ്ഞു, അതിന്റെ തെളിവുകൾ പറഞ്ഞു. രണ്ടാമത്തെ ഷർത്ത് അഷർത്ത് സാനി അൽ അഖൽ, ബുദ്ധി ഉണ്ടാകുക എന്നുള്ളതാ. അപ്പൊ അത് ഇദ്ദുൽ അഖലി അൽ ജുനൂൻ, അക്കലിന്റെ നിദ്ദാണ് ജുനൂന്. ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ഭ്രാന്തുള്ള ഒരാൾ നിസ്കരിക്കണ്ട, നിസ്കരിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് നിസ്കാരമല്ല. വൽ മജ്നൂനു ഫാഖിദുല്ലിൽ അഖൽ, ബുദ്ധി ഇല്ലാത്ത ആളാണ് ആര് മജ്നൂൻ എന്നുള്ളത്. ഫൽ ഖലമു അൻഹു മർഫൂൻ, അവനിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് അയാളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതത്തിന്റെ കൽപ്പനകളൊന്നും ബാധകമല്ല, കാരണം അയാൾക്ക് ബുദ്ധി ഇല്ലല്ലോ. ബുദ്ധി ഇല്ലാത്ത ആൾ എന്താ ചെയ്യണം? അതുകൊണ്ടാണ് ഫൽ ഖലമു അൻഹു മർഫൂൻ എന്ന് പറഞ്ഞത്. മതശാസ്ത്രങ്ങൾ ബാധകമല്ല. കമാ ജഅൽ ഹദീസ് അന്നബീൻ അലൈഹി സ്വലാത്തു വസ്സലാം, ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട്. റഫി അൽ ഖലമു അൻ സലാസ, എന്താണ് ഹദീസിലുള്ളത്? മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. വദക്കറ മിൻഹുമൽ മജ്നൂൻ, അതിൽപ്പെട്ട ഒരാളാണ് ആര്? ഭ്രാന്തൻ. ആരൊക്കെയാണ് ആ മൂന്നാളുകൾ? ഒന്നീ പറഞ്ഞ ആള്, ബുദ്ധി ഇല്ലാത്ത ആള്. രണ്ടാമത്തത് ഉറങ്ങുന്ന ആള്, ഉണരുന്നത് വരെ. മൂന്നാമത്തത് ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയാകുന്നത് വരെ. അവർക്കിത് ബാധകമല്ല. അപ്പൊ ഇത് സഹിയായിട്ടുള്ള ഹദീസാണ്. അതിന്റെ തഹരീജ് അടി കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് അബു ദാവൂദ് ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഷർത്ത്, ബുദ്ധി ഉണ്ടാകുക എന്നുള്ളത്. മനസ്സിലുണ്ടല്ലോ, ബുദ്ധി ഉണ്ടാകണം. ഇവിടെയാണ് ഉറക്കം വരുന്നത്. ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ ബുദ്ധി വീങ്ങാണ്. നമ്മൾ വുദൂവിന്റെ വിഷയം വരുമ്പോൾ അത് വരുന്നുണ്ട്. അപ്പൊ നമസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമത്തത് എന്താ പറഞ്ഞത്? ബുദ്ധി ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതിന്റെ തെളിവും പറഞ്ഞു. അഷർത്തു സാലിസ്, മൂന്നാമത്തെ ഷർത്ത്, അത്തമീസ് വകതിരിവത്ത് അന്യക്കൂല മുമയ്യിസ്, മുമയ്യിസ് ആയിരിക്കണം. അതാണ് മൂന്നാമത്തത്. അതെപ്പോഴാണ്? വൈനമായ എബലു ഹദ്ദ തമീസ് ഫി സാബിയ, ഏഴാമത്തെ വയസ്സിലാണ് അതിന്റെ പരിധി. ഏഴാമത്തെ വയസ്സിലാണ്, ഏഴാമത്തെ വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യിക്കണം. വലിഹാദ ജാഫിൽ ഹദീസ്, ഇതുകൊണ്ടാണ് ഹദീസിൽ വന്നിട്ടുള്ളത്, മുറു അബുനാക്കും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം. വയസ്മലുൽ ബനീൻ വൽ ബനാത്ത്, ഇവിടെ അബുനാ എന്നുള്ളത് ആൺകുട്ടികൾ ഉദ്ദേശിക്കും, പെൺകുട്ടികൾ ഉദ്ദേശിക്കും. സാധാരണ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് ഇബിനുൻ അബുനാഉൻ, ബിൻതുൻ ബനാത്തുൻ, ഇബിനുൻ എന്നുള്ളത് ആൺകുട്ടി, അല്ലെങ്കിൽ വലതുൻ ഔലാദുൻ. ഇവിടെ അബുനാ എന്ന് പറഞ്ഞാൽ എന്താണ്? റജുലിൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. റജുലിൻ എന്നുള്ളത് ആണിന് മാത്രമാണ് പ്രയോഗിക്കുക അല്ല. നമ്മളെ ചെറുപ്പത്തിൽ എന്ത് പഠിക്കും? റജുലൻ പുരുഷൻ, മറുവത്തുൻ സ്ത്രീ. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്ത് പഠിക്കണം? റജുലൻ എന്നുള്ളത് ആണിനും പെണ്ണിനും പ്രയോഗിക്കും. ഖുർആൻ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവിടെ അബിനാ എന്നുള്ളത് കൊണ്ട് ആൺകുട്ടികൾ മാത്രമാണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എന്ത് പറഞ്ഞത്? വയസ്മലുൽ ബനീൻ വൽ ബനാത്ത്, ആൺകുട്ടികളും പെൺകുട്ടികളും വിടും. അപ്പൊ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കണം. ബിസ്വലാത്തി, നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേക എടുത്ത് പറഞ്ഞു. നിസ്കാരമാണ് കൽപ്പിക്കേണ്ടത്. ലിസബിഅസിനീൻ, വയസ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സില? ഏഴാമത്തെ വയസ്സിൽ. സബിഅസിനീൻ വദരിബൂഹു അലൈഹാലി ആശരിസിനീൻ, പത്ത് വയസ്സായിട്ട് എന്ത് ചെയ്യണം? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. കൃത്യാണ് ഹദീസ്. അഹമ്മദ് അബൂ ദാവൂദ് നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്ന ഹദീസ്, അഹമ്മദ് അബൂ ദാവൂദ് തിർമിദി നസായി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് കൃത്യമാണ്. ഏഴാമത്തെ വയസ്സ് മുതൽ എന്ത് ചെയ്യണം? കുട്ടികളെ നിസ്കാരം ശീലിപ്പിക്കും. അത് നിസ്കാരമാണെങ്കിലും അതല്ലാത്തതാണെങ്കിലൊക്കെ അവരെങ്ങനെ ശീലിപ്പിക്കും. പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരടിക്കേണ്ടതുണ്ട്. ലിയാൻഹുദ പല കസബ് സനവാത്തിനൊക്കെ മൈസൻ, കാരണം അത് ഏഴാമത്തെ വയസ്സ് എന്നുള്ളത് ഒരു വകതിരിവെത്തുന്ന സമയമാണ്. വയഫം അനുഖീമലാമല ഇതാ ബുജ്ജിഹ വബുയ്യിനലഹു, അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്താണ് അവന് മനസ്സിലാവുക? അപ്പൊ ആ രൂപത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവരണം, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവന് കൊടുക്കണം. അപ്പൊ അവന് കാര്യങ്ങൾ മനസ്സിലാവും. ബഹു വഖ്തുൽ അംറി ബിസ്സലാത്ത്, ഇതാണ് എന്ത്? ബഹു വഖ്തുൽ അംറി ബിസ്സലാത്ത്, നമസ്കാരത്തിന് കൽപ്പിക്കേണ്ട സമയം ഈ ഏഴാമത്തെ വയസ്സാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഷർത്ത്. അപ്പൊ ഒറ്റ ചെറിയ കുട്ടികൾക്ക് എന്തില്ല? നിസ്കാരം നിർബന്ധമല്ല. ഏഴാമത്തെ വയസ്സ് മുതൽ നിസ്കാരം തുടങ്ങണം എന്നർത്ഥം. ആ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന് ഇസ്ലാം, രണ്ട് ബുദ്ധി, മൂന്ന് തമീസ്, നാലാമത്തത് അഷർത്തു റാബിയ, നാലാമത്തെ ഷർത്ത് റഫുൽ ഹദസ് ആണ്. എന്താണ് റഫുൽ ഹദസ് എന്ന് പറഞ്ഞാൽ? അശുദ്ധി നീക്കം ചെയ്യണം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. നാലാമത്തെ ഷർത്ത്, നിസ്കാരത്തിന്റെ ഷർത്താണ്. വൽ ഹദസു യതനാവലുൽ ഹദസ അൽ അക്ബർ, ഇവിടെ ഹദസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഹദസ് ഉണ്ട്. വഹുവ അല്ലദീ ലാ യർതഫിഉ ഇല്ലാ ബിൽ ഗുസ്ലി കൽ ജനാബ വൽ ഹൈദ്. വലിയ അശുദ്ധിയുടെ പ്രത്യേകത എന്താണ്? കുളി നിർബന്ധമാണ് അതിന്. ഏതാണോ എക്സാമ്പിൾ, ഉദാഹരണം, ഒരാൾക്ക് ജനാബത്തുണ്ടായി, ഹൈദ് ഉണ്ടായി, ഉദു എടുത്താൽ മതിയോ? ഉദു എടുത്താൽ പോരാ, കുളിക്കൽ നിർബന്ധമാണ്. ഇതാണ് വലിയ അശുദ്ധിന്റെ പ്രത്യേകത, കുളിക്കുക എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ ഒരാൾക്ക് ജനാബത്തുണ്ടായിട്ട് കുളിക്കാൻ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അതേപോലെ തന്നെ ഹൈദ്, അതിന്റെ വിധിവിലക്കൾ വേറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുളിക്കുക, അങ്ങനെ ശുദ്ധിയാകണം. അപ്പൊ അതാണ് വലിയ ശുദ്ധി. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധാകണമെങ്കിൽ ഉദു എടുത്താൽ പോരാ, കുളിക്കൽ നിർബന്ധമാണ്. അങ്ങനെ കുളിക്കാൻ നിസ്കരിച്ചിട്ട് കാര്യം. അതാണ് നാലാമത്തെ ഷർത്ത് പറഞ്ഞത്. വൽ ഹദസുൽ അസ്ഗർ, അതേപോലെ തന്നെ ചെറിയ ശുദ്ധി, അല്ലതിൽ ആ ഇർത്തഫിഉ ഇല്ലാ ബിൽ വുദുഇ, ആ ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒരാൾ ശുദ്ധമാകുന്നത് വുദു കൊണ്ടാണ്, അതിൽ നിന്ന് ശുദ്ധിയാകുന്നത് വുദു കൊണ്ടാണ്. ചെറിയ ശുദ്ധി അതിനെന്ത് മതി? അതിന് കുളി നിർബന്ധമല്ല, അതിന് വുദു എടുത്താൽ മതി ചെറിയ ശുദ്ധിയാണെങ്കിൽ. ഫറഫുൽ ഹദസി ഷർത്ത് മിൻ ഷുറൂത്തി സ്വലാത്തി, അപ്പൊ അശുദ്ധിയെ ഉയർത്തുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ട ഷർത്താണ്. വഖദ് ജാ നബീ അലൈഹി സ്വലാത്തു വസ്സലാമഹു ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ലാ തഖബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ എന്ന ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. തഹൂറില്ലാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ലാ തഖബലു സ്വലാത്തുൻ, നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. ബിഗൈരി തഹൂരിൻ, അതാണ് അതിന്റെ തെളിവ്. ശുദ്ധിയില്ലാത്ത, തഹൂറില്ലാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അവൻ സ്വല്ല, ഒരാൾ നമസ്കരിച്ചു, വഹു മുഹദീസുൻ, സവാ അൻ ഹദസ അക്ബർ ഔ അസ്ഗർ ഫലാ സ്വലാത്ത ലഹു. അപ്പൊ ഒരാൾ നിസ്കരിച്ചാൽ അത് രണ്ട് അശുദ്ധിയാണെങ്കിലും ശരി, ഉദു ഇല്ലാതെ ആണെങ്കിലും ശരി, വലിയ ശുദ്ധിയാണെങ്കിലും ശരി, ചെറിയ ശുദ്ധിയാണെങ്കിലും ശരി, ആ ശുദ്ധിയോട് കൂടിയിട്ട് ഒരാൾ നിസ്കരിച്ചാൽ എന്താണ്? അവൻ നിസ്കാരമല്ല, അതാണ് ഷർത്ത്. അപ്പൊ അത് രണ്ടിൽ നിന്ന് ഒരാൾ ശുദ്ധീകരിക്കണം. നാല് ഷർത്തുകൾ പറഞ്ഞു. അഞ്ചാമത്തെ ഷർത്ത് ഇസാലത്തു നജാസ, നജസിനെ നീക്കം ചെയ്യണം. അപ്പോൾ ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കണം. അഞ്ചാമത്തെ ഷർത്ത് ഏതാണ്? ഇസാലത്തു നജാസ, നജസിനെ നീക്കം ചെയ്യുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഐ മിനൽ ബുക്ക അല്ലത്തി യുസല്ല അലൈഹ, ഏതൊരു സ്ഥലത്താണോ നിസ്കരിക്കുന്നത് ആ സ്ഥലം നജസിൽ നിന്ന് ശുദ്ധമായിരിക്കണം. അതേപോലെ ഒമിന സിയാവി, ഏതൊരു വസ്ത്രം ധരിച്ചുകൊണ്ടാണോ അവൻ നമസ്കരിക്കുന്നത്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നജസിൽ നിന്ന് ശുദ്ധീകരിക്കണം. ഒമിനൽ ബദൻ, അവന്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധീകരിക്കണം. മൂന്നെണ്ണ പറഞ്ഞത്. അവൻ നജസിൽ നിന്ന് മുക്തമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം, ഇത് ഷർത്താണ്. കമാ കാല സുബഹാനഹു, തെളിവെന്താ? അല്ല പറഞ്ഞു, വസ്തിയാവക്ക ഫതഹീർ, നീ നിന്റെ നിസ്കാരം, നീ നിന്റെ വസ്ത്രം ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞ ആയത്ത്. വല സുലഫി തൊഹാറത്തി ഹോലുമാ, തൊഹാറത്തിന്റെ അസലും ആണ് വെള്ളം കൊണ്ടാണ് നജസ് ശുദ്ധിയാക്കേണ്ടത്. ഫൈൻ കാനത്തി നജാസ ഫിൽ അർളി, നിലത്താണ് നജസെങ്കിൽ യുസബു അലൈഹൽമാ, വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കണം. വൈൻകാനത്തി ഫി ഗൈരിഹ, ഇനി അതല്ല അവന്റെ വസ്ത്രത്തിലോ അവന്റെ ശരീരത്തിലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? തുഹസ്സലു ഹത്താത്ത തുഹർ, അത് ശുദ്ധിയാകുന്നത് വരെ കഴുകി വൃത്തിയാക്കണം. ശരീരത്തിലാണെങ്കിലും ശരി, വസ്ത്രത്തിലാണെങ്കിലും ശരി. അപ്പൊ നിലത്താണെങ്കിൽ എന്ത് ചെയ്യണം? അത് ആ നിലം കഴുകി വൃത്തിയാക്കണം. റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ പള്ളിയിൽ വന്നിട്ട് മൂത്രം ഒഴിച്ചാലോ, അവിടെ എന്താ ചെയ്ത്? വെള്ളം ഒഴിച്ചിട്ട് അവിടെ ശുദ്ധിയാക്കിയ സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ ഷർത്ത്, നജസിൽ നിന്ന് അവന്റെ നിസ്കരിക്കുന്ന സ്ഥലം, അവന്റെ വസ്ത്രം, അവന്റെ ശരീരം ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അഞ്ച് ഷർത്തുകൾ പറഞ്ഞു. ഇനി കുറച്ച് ഷർത്തുകൾ കൂടി ബാക്കിയുണ്ട്. അഞ്ചെണ്ണം പറഞ്ഞു, നാല് ഷർത്ത് ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്.